പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 21:15 അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത് ഈ വചനത്തോടുള്ള ബന്ധത്തിൽ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന കർത്താവ് ശിമോനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അത് നമ്മോട് ഓരോരുത്തരോടും ഇന്ന് പ്രഭാതത്തിൽ യേശുനാഥൻ ചോദിക്കുകയാണ്. നമ്മുടെ മറുപടി എന്തായിരിക്കും? പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ സുവിശേഷം 20 തത്വത്തിൽ ആ സുവിശേഷം അവസാനിച്ചതാണ്. 20 അവസാന വാക്യങ്ങൾ അത് നമുക്ക് സൂചനയായി കാണുവാനായിട്ട് കഴിയും. എഴുത്ത് അവസാനിപ്പിച്ച് യോഹന്നാൻ തൻ്റെ തൂലിക താഴെ വെച്ചു. അപ്പോഴും അവൻ്റെ ഹൃദയത്തിലൊരു പ്രേരണ, അതിനെ ചെറുക്കുവാൻ യോഹന്നാന് സാധിച്ചില്ല. അതുകൊണ്ട് അവൻ തൻ്റെ തൂലിക വീണ്ടും കയ്യിലെടുത്തു. എന്നിട്ട് തൻ്റെ സുവിശേഷ രചനയിലെ അവസാന സംഭവ ചരിത്രം യോഹന്നാൻ എഴുതി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 21. ആ അധ്യായത്തിൽ വിവരിക്കുന്ന സംഭവം, പത്രോസ് തൻ്റെ സഹ സ്നേഹിതരുമായി പടകും വലയുമെടുത്ത് മീൻ പിടിക്കുവാൻ പോയി കർത്താവരെ സന്ദർശിച്ച സംഭവത്തെക്കുറിച്ചാണ് പ്രധാനമായി ഇവിടെ വിവരിക്കുന്നത്. പ്രാതൽ കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിനെ അടുത്ത് വിളിച്ചെന്നിട്ട് അസാധാരണമായൊരു ചോദ്യം ചോദിച്ചു. അതിങ്ങനെയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നല്ല കർത്താവ് ചോദിച്ചത്. കാരണം അവൻ പാറയായി നിൽക്കുവാൻ തയ്യാറായില്ല. അവൻ വീണുപോയി. വീണുപോയവനാണെന്ന് കർത്താവിനറിയാം. ഒരുപാട് ധീരനാണെന്ന് പത്രോസ് അവകാശപ്പെട്ടവനാണ്. പക്ഷേ തകർന്നുപോയി. ഇപ്പോൾ കർത്താവ് പത്രോസിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. 3 കർത്താവ് ഒരേ ചോദ്യം പത്രോസിനോട് ചോദിച്ചു. മറ്റുള്ളവരെക്കാൾ ധീരനാണെന്നും ആരിടറിയാലും ഞാൻ ഇടറുകയില്ലെന്നൊക്കെ പറഞ്ഞ പത്രോസ് കർത്താവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ വീണുപോയി. ഇപ്പോൾ അവൻ സ്വയം താരതമ്യം ചെയ്യുന്നില്ല. പകരം, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറഞ്ഞ് ഉത്തരം അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ പത്രോസിൻ്റെ ഹൃദയത്തിൽ മുറിവേറ്റിട്ടുണ്ട്. കർത്താവ് ആവർത്തിച്ചൊരേ ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ് ദുഃഖിച്ചു. ഒടുവിൽ പത്രോസിൻ്റെ മറുപടി, നീ സകലവും അറിയുന്നു എന്നാണ്. എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. സകലവും അറിയുന്ന കർത്താവ് പത്രോസിൻ്റെ മറുപടിയെ ചോദ്യം ചെയ്യുന്നില്ല. പകരം, എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നാണ് പറഞ്ഞത്. 3 പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അത് നമുക്കറിയാം. അതുകൊണ്ട് 3 നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് കർത്താവ് പത്രോസിനോട് ചോദിച്ചു. 3 തള്ളിപ്പറഞ്ഞ പത്രോസിനെ കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച് 3 മറുപടി പറയിപ്പിക്കുകയാണ് കർത്താവ്. അവനെക്കൊണ്ട് 3 ഏറ്റു പറയിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരുന്നു. ആ ചോദ്യത്തിൽ കർത്താവിനെ പത്രോസ് ശരിക്കും മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ശേഷം പത്രോസിനോട് എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് പറഞ്ഞത്? ഉത്തരം വളരെ ലളിതമാണ്. കർത്താവിനെ സ്നേഹിക്കാത്ത ആരെയും അവൻ്റെ ആടുകളെ മേയ്ക്കുവാൻ കർത്താവ് ഏൽപ്പിക്കുകയില്ല. തകർന്നുപോയ പത്രോസിനെ കർത്താവ് പണിയുകയായിരുന്നു. മറ്റാർക്കും ലഭിക്കാത്ത സ്വാന്തനവും ഒരു പുതിയ നിയോഗവും കർത്താവ് പത്രോസിന് നൽകുന്നു. നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല? പ്രിയരെ, നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ വാക്കുകൾ നാം അനുസരിക്കണം. പത്രോസ് ഒരുപാട് പ്രാവശ്യം തോറ്റവനാണ്. എന്നിട്ടും കർത്താവ് അവനെ പുതിയ പാഠങ്ങൾ പഠിപ്പിച്ചു, പുതിയ നിയോഗങ്ങൾ നൽകി. കാരണം പത്രോസ് ന്യായീകരിക്കാതെ എളിമപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നമ്മുടെ പരാജയങ്ങളുടെ മുമ്പിൽ ന്യായീകരിച്ച് പ്രൈസ് ദി ലോർഡ് അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടല്ല, മറിച്ച് പ്രൈസ് ദി ലോർഡ് എളിമപ്പെട്ട് പരാജയങ്ങൾ സമ്മതിച്ച് എളിമപ്പെട്ട് കർത്തൃപാദപിടുത്തങ്ങളിൽ കടന്നു വരുമ്പോൾ പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പരാജയങ്ങൾ നമ്മെ എളിമപ്പെടുത്തണം. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു പോയെങ്കിൽ എല്ലാം അവസാനിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരുപക്ഷേ അവൻ പ്രാതൽ ഒരുക്കി വെച്ചിട്ടില്ലായിരിക്കാം. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് 3 ചോദിക്കയില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവിനെ നമ്മെ ഓരോരുത്തരെയും ഉള്ളതുപോലെ അറിയാം. കർത്താവ് പത്രോസിനെ ഒരു ഇടയനാക്കുകയാണ്. ആടുകളുടെ വലിയ ഇടയൻ തോറ്റുപോയ പത്രോസിന് ഒരു പുതിയ തൊഴിൽ നൽകുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്ന പത്രോസ് ആടുകളെ സ്നേഹത്തോടെ പരിപാലിക്കണം, പുതിയ ഇടയന്മാരെ വാർത്തെടുക്കണം. അതിനുള്ള പരിശീലനം ലഭിച്ചത് കടൽക്കരയിൽ പ്രാതലൊരുക്കി കാത്തിരുന്ന കർത്താവിൻ്റെ പക്കൽ നിന്നുമാണ്. പത്രോസിനോടുള്ള കൽപ്പന അവൻ്റെ നിയോഗം മരണം വരെ തുടരുവാനാണ്. കാരണം ആടുകൾക്ക് വേണ്ടി സ്വയം ജീവനെ നൽകിയ വലിയ ഇടയനെയാണ് അവൻ പിൻപറ്റുന്നത്. പ്രിയരെ, നാമും ആ വലിയ ഇടയനെയാണ്. ജീവന് സ്വന്തം ജീവനെ നൽകിയ ഹല്ലേലൂയ നമുക്കേവർക്കും വേണ്ടി പരമയാഗമായി തീർന്ന ആ വലിയ ഇടയനെയാണ് ഞാനും നാം ഓരോരുത്തരും പിൻപറ്റുന്നത്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തം ജീവനും അവയ്ക്ക് വേണ്ടി വെച്ചു കൊടുക്കണമെന്നാണ് കർത്താവ് പത്രോസിനെ പഠിപ്പിച്ചത്. നാം എന്ത് കർത്താവിന് വേണ്ടി ചെയ്യും? പ്രൈസലോ. കർത്താവ് പത്രോസിനെ ഈ പാഠം പഠിപ്പിച്ചു. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയനാണ് ഈ പാഠം പത്രോസിനെ പഠിപ്പിച്ചത്. ചരിത്രങ്ങൾ കാണുന്നത് പത്രോസും പത്രോസിൻ്റെ ഭാര്യയും രക്തസാക്ഷികളായി മരിച്ചു എന്നാണ് ചരിത്രങ്ങൾ കൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം. പ്രിയരെ, വലിയ കാര്യങ്ങളൊന്നും കർത്താവ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നില്ല. പകരം അനുദിനം ത്യാഗാത്മകമായ ഒരു ജീവിതമാണ് അവൻ ആഗ്രഹിക്കുന്നത്. ചെറിയ കാര്യങ്ങളാൽ കർത്താവിന് പ്രസാദം വരുന്ന ഒരു ജീവിതം. കർത്താവ് അതുമാത്രം മതി. അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പ്രിയരെ, നിയോഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. പിൻപറ്റുവാൻ തയ്യാറാണോ? അവനോടുള്ള സ്നേഹം ഉലയിൽ ശുദ്ധി ചെയ്തെടുക്കുന്ന പൊന്നുപോലെ നിർമ്മലമാകട്ടെ. നിയോഗങ്ങൾ പലതും നിങ്ങളെ നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നുണ്ട്. അതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കന്നിയുള്ള കർത്താവേ, സ്വർഗപിതാവേ, ഞങ്ങളുടെ പരാജയങ്ങൾ ഞങ്ങൾ ന്യായീകരിച്ചു പോകുന്നവരായിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ എളിമപ്പെട്ട് ദൈവസന്നിധാനത്തിങ്ങൾ താണിരിപ്പാനും പരാജയങ്ങളെ വിജയമാക്കി തീർക്കുന്നവൻ്റെ കരങ്ങൾ സമർപ്പിപ്പാനും ഞങ്ങളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗം അത് ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഏൽപ്പിച്ചു തരുന്നു. പ്രാർത്ഥനയുടെ നായ സ്തോത്രം യേശുവിൻ്റെ പ്രിയ നാമത്തിൽ തന്നെ. ആമേൻ.